Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ശിഷ്യതപാലെ ഭൂരിത്യഗ്നോ പ്രതിഷ്ഠതി ഭുവ ഇതി വായു സുവരിത്യാദിത്യേ നഹ ഇതി ബ്രഹ്മണി ആത്മോതി സ്വരാജ്യം ആത്മോതി മനസ്പതി വാക്പതിശ്ചക്ഷുഷ്പതി ശ്രോത്രപതൃവിജ്ഞാനപതി യദത്തതോ ഭവതി ആകാശശരീരം ബ്രഹ്മ സത്യാത്മപ്രാണാരാമം മന ആനന്ദം ശാന്തി സമൃദ്ധം അമൃതം ഇതി പ്രാചീനയുഗോപാസ്വ ഭൂർഭുവഃ സ്വസ്വരൂപ ഇത്യേതസ്യ വ്യാഹൃത്യാത്മനോ ബ്രഹ്മണോ അംഗാനി അന്യദേവത ഇത്യുക്തം. മഹൈത്യേദസ്യ വ്യാഹൃത്യാത്മനം കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു മഹ എന്ന് പറയുന്ന വ്യാഹൃതി അത് ബ്രഹ്മമാണ്, അതിന്റെ അംഗാനി അന്യ ദേവത ഭൂർ ഭുവ സ്വ രൂപ ഭൂർ ഭുവ സ്വഹ എന്ന അതിന്റെ അംഗങ്ങളായിട്ടുള്ള മറ്റ് ദേവതകളാണ്, ആ രീതിയിലാണ് ഉപാസിക്കേണ്ടത് എന്ന് ൂത ഏതൊരു ബ്രഹ്മത്തിനാണോ ഇതെല്ലാം അംഗമായിരിക്കുന്നത്, ഏതൊരു ഹിരണ്യഗർഭന്റെ അവയവങ്ങളായിരിക്കുന്നു ഇവയെല്ലാം. തത്സേതസി ബ്രഹ്മണ ആ ബ്രഹ്മത്തിന്റെ സാക്ഷാത് ഉപലബ്ധ്യർത്ഥം ഉപാസനാർത്ഥം, അതിന്റെ സാക്ഷാത് ഉപലബ്ധിക്ക് വേണ്ടി ഉപാസനയ്ക്ക് വേണ്ടി ഹൃദയാകാശ സ്ഥാനം ഉച്ചതി ഹൃദയാകാശം സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പറയുന്നത് യേശോ അന്തർഹൃദയ ആകാശ എന്ന് പറയുന്ന ഹൃദയാകാശം എന്നുള്ള ഒരു വസ്തുവിനെ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നു. ഇത് ഇവിടെ പറയുന്ന ഹിരണ്യഗർഭോപാസന അതിന്റെ സ്ഥാനമാണ്, അതാണ് മുഖ്യമായി അതിന്റെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നത്. അവിടെയാണ് ഉപാസനം, അവിടെയാണ് സാക്ഷാത്കരിക്കുന്നത്, സ്വന്തം ഹൃദയത്തിൽ അതിന് സാക്ഷാത്കരിക്കുന്നു. ശാളഗ്രാമേവ വിഷ്ണു, ഇങ്ങനെയാണ് വിഷ്ണു ശാളഗ്രാമം സ്ഥാനമായിരിക്കുന്നത്, അവിടെ വിഷ്ണു ഉപാസിക്കുന്നത്. അതുപോലെ ഇത് കേവലം ഒരു സ്ഥാനം മാത്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. തസ്മഹി തദ്ബ്രഹ്മ ഉപാസ്യമാണ് മനോമയത്വാദിധർമ്മവിശിഷ്ടം സാക്ഷാത് ഉപലഭ്യതേ പാണേവ ആമലകം തസ്മഹി തദ്ബ്രഹ്മ ഉപാസ്യമാണ്. ബ്രഹ്മത്തെ എവിടെ ഉപാസിക്കുന്നു? ഇങ്ങനെ മനോമയത്വാദിധർമ്മവിശിഷ്ടം ഞാൻ അടുത്ത് പറയുന്നുണ്ട്. മനോമയ അമൃതോ ഹിരണ്മയ എന്നെല്ലാം പറയുന്നു, അങ്ങനെ ഉപാസിക്കാൻ പറയുന്നു. അങ്ങനെ ഉപാസിക്കുന്നവന് ഏത് രൂപത്തിലാണ് ഞാൻ ഉപാസിക്കുന്നത്? മനോമയത്വാദി ധർമ്മവിശിഷ്ടം, മനോമയത്വാദി രൂപത്തിൽ സാക്ഷാത് ഉപലഭ്യത പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു. ഉപാസകന് പണം ഇവ അമുടക്കം. ഇങ്ങനെയാണ് ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ. ഉള്ളംകൈയിലെ നെല്ലിക്ക എന്ന് പറയുന്ന എന്താണ്? ഉള്ളംകൈയിലിരിക്കുന്ന ഒരു വസ്തു എന്നുള്ളടക്കം. ഉള്ളംകൈയിലിരിക്കുന്ന ഒരു വസ്തു ദൂരെ ഇരിക്കുന്നതിനെ അപേക്ഷിച്ച് പ്രത്യക്ഷം സ്പഷ്ടമായിരിക്കും. അതൊരു വസ്തുവിന്റെ സ്പഷ്ടതയ്ക്ക് വേണ്ടി, പ്രത്യക്ഷമായ സ്പഷ്ടതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ. അതുപോലെ ഇവിടെ പറയുന്ന ഉപാസനയെ അനുഷ്ഠിക്കുന്നവരുമാണ് അവന്റെ ഹൃദയത്തിൽ ഇത് സ്പഷ്ടമായി സാക്ഷാത് ഉപലഭ്യതയെ സാക്ഷാത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു. അതാണ് ഉപാസനയുടെ ഫലം. അല്ലാതെ ഉപാസന എന്ന് പറയുന്നത് പരോക്ഷമായൊരു അഭ്യാസമാണ്, കേവലം ഭാവനയാണ്. അങ്ങനെയൊരു ഭാവനയാണെങ്കിലും ഇനി ബ്രഹ്മത്തെ ഏത് തരത്തിലാണ് ഉപാസിക്കുന്നത്, എന്ത് ഗുണവിശേഷത്തോടുകൂടിയാണ് ഉപാസിക്കുന്നത്, അതേ രൂപത്തിലാവുന്നു അവന്റെ ഹൃദയത്തിൽ പൂർണ്ണമായും സ്പഷ്ടമായി അനുഭവപ്പെടുന്നു. ഇത് പ്രത്യക്ഷമാണ്, സാക്ഷാത്കാരം ആണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞു. ഉള്ളം കയ്യിലും നെല്ലിക്ക പോലെ പാണൽ ആമലകം ഇവ മാർഗസ്ഥ സർവാത്മഭാവ പ്രതിഭത്തെയെ വക്തവ്യ. അതുപോലെ തന്നെ ഈ ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലമാണ് സർവാത്മഭാവ അനുഭവം. സർവാത്മഭാവം അടുത്ത് പറയുന്നു എന്താണ് സർവാത്മഭാവം? സർവം താനായി അനുഭവപ്പെടുന്നു, അത് ഉപാസനയുടെ ഫലമാണ് സർവാത്മഭാവ പ്രതിപത്തി. അതിന്റെ ഞാൻ അതിനുള്ള ഉപായവും വക്തവ്യ, അതും പറയേണ്ടതാണ്. ഇത്യാനുവാദ ആരഭ്യത്തെ, തത്വജ്ഞാനം. തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിർവിശേഷം. അവിടെ പ്രത്യേകിച്ചൊരു സ്ഥാനത്തിൽ ഹൃദയത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രത്യേകിച്ചൊരു സ്ഥാനത്തിൽ പ്രത്യേകിച്ചൊരു അനുഭവം അതുണ്ടാകുന്നില്ല. അതുപോലെ ഈ പറയുന്ന സർവാത്മഭാവം തുടങ്ങിയ വിശിഷ്ടമായ അനുഭവങ്ങൾ ഇതെല്ലാം ഉപാസനയുടെ ഫലമായിട്ടാണ്. തത്വജ്ഞാനത്തിന്റെ ഫലമായി എന്താ പറയുന്നത്? തത്വജ്ഞാനം ഉണ്ടാകും. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, പിന്നീട് സ്വസ്വരൂപം സ്വയം പ്രകാശിക്കുന്നു. അതിനെക്കുറിച്ച് അതിനപ്പുറം ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെ ഇന്ന അനുഭവം എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാൻ വയ്യ. അത് വാക്കിനതീതമാണ്, മനസ്സിനതീതമാണ്, അനുഭവത്തിനും അതീതമാണ് എന്നതിനാണ് വെച്ച് പറയുന്നത്. അനുഭവത്തിനും അതീതമായ അനുഭവം എന്ന് പറയുമ്പോൾ ആ അനുഭവ സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. ആത്മാവ് സ്വയം അനുഭവ സ്വരൂപമായി അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങളില്ലാതെ പ്രകാശിക്കുന്നു. ഇവിടെ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായി പ്രത്യക്ഷമായി എങ്ങനെയാണ് നാമരൂപാത്മകമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്? ആ നാമരൂപാത്മകമായ പ്രപഞ്ചാനുഭവത്തിൽ സത്യജിത്ത് ആനന്ദങ്ങൾ അനുഭവപ്പെടുന്നത് അത് പരമാർത്ഥമാണ്, ആത്മസ്വരൂപമാണെങ്കിലും വിഷയാനുഭവത്തിനും അതല്ല അനുഭവപ്പെടുന്നത്. അതുപോലെ ഉപാസനയുടെ ഫലമായി വിശിഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതാണ് മനോമയത്വാദി ധർമ്മവിശിഷ്ടം, സർവാത്മപ്രതിപത്തി സർവാത്മഭാവം എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടി അതാണ് ഉപാസനയുടെ ഫലം. ഇവ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ആത്മബോധം കൊണ്ട് ഇന്ന അനുഭവം ഉണ്ടാവും, വേറനുഭവം ഉണ്ടാവും എന്നെല്ലാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിവിടെ ഉപാസനയാണ്. രണ്ടു മൂന്ന് വ്യത്യാസം. ഉപാസനയും എങ്ങനെയാണ് ഉപാസന, എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനനുസരിച്ചുള്ള കാര്യം അതവിടെ സംഭവിക്കും. തത്വജ്ഞാനത്തിലാണ് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും. അവിടെ അജ്ഞാനനാശം, ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. അവിടെ പ്രത്യേകിച്ചൊരു അനുഭവത്തെക്കുറിച്ചൊന്നും വർണ്ണിക്കാൻ, അനുഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതെല്ലാം ഉപാസനയുടെ ഫലമായിട്ടാണ്. അതാണ് അടുത്ത് പറയുന്നത്. സയ യേശു അന്തർഹൃദയ ആകാശ സ ഇതി വിത്രമയും ദൃഷി തനേന സമ്പദ്ധ്യത തസ്മിൻ അയം പുരുഷ സ അയം പുരുഷ സ അയം സോയം എന്ന് ചേർക്കുന്നു. സമാന ഭക്തിയാണ് അത്. അതിനോട് അന്വയിക്കുന്നു സ്വയം പുരുഷ യേശു അന്തർഹൃദയെ പ്രദേശ ഏതൊരു പുരുഷനാണോ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്നത്, ഉപാസനയ്ക്ക് വേണ്ടി പറയുക. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പുരുഷനുണ്ട്, അതിൽ കഴിഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് ഹൃദയം എങ്ങനെ വരുന്നു, ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഹൃദയത്തിന്റെ സയൻസ് എന്നല്ല ഇവിടെ പറഞ്ഞു. ഇന്ന് ഹൃദയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് 10,000 വർഷം മുമ്പ് ഹൃദയത്തെ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ആചാര്യന്മാർ എന്നും വീണ്ടും ഇവിടെ പറഞ്ഞു. ഇത് കേവല ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന സ്ഥാനം, ശരീരത്തിലൊരു സ്ഥാനം, അതാണ് അന്തർഹൃദയം. സൗകര്യമുള്ളത് എങ്ങനെയാണ്? ബാഹ്യമായി ശിവലിംഗവും സ്ഥലഗ്രാമവും പ്രതിമയും, അതുപോലെ മനസ്സിനെ ഏകാഗ്രപ്പെടാനൊരു സ്ഥാനം, അതേ ഉള്ളൂ. അന്തർഹൃദയം ഹൃദയസ്യ അന്തർ എന്താ ഹൃദയമിതി പുണ്ഡരീകാകാരോ മാംസപുണ്ഡ പ്രാണ ആയതനു അനേക നാഡീ സുഷിര ഊർധ്വനാളു അധോമുഖു വിശ്വസ്യമാനെ പശു പ്രസിദ്ധ ഗ്രഭ്യത അന്തർഹൃദയ. ഈ ഹൃദയം ഹൃദയസ്യന്തരാണ് എന്താണ് പറയുന്നത്? ഹൃദയം അതിന് വേറെ സംശയമൊന്നുമില്ല. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇനി മറ്റെന്തെങ്കിലും അർത്ഥം എടുത്തു കഴിഞ്ഞാലോ എന്ന് പറയുന്നു വരുന്നുണ്ട്. പുണ്ഡരീകാകാര താമരയുടെ ആകാരത്തിലുള്ള താമരമുട്ടിന്റെ മാംസപിണ്ഡം അത് തന്നെയാണ് ഇവിടെ ഹൃദയം എന്ന് പറയുന്നത്. പ്രാണായതനം അത് പ്രാണന്റെ ആയതനമാണ്. പ്രാണൻ അതിനെ ആശ്രയിച്ച് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതല്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ പ്രാണനില്ല എന്ന് പറയുന്നത് പ്രാണന്റെ ഇരിപ്പിടമാണ്. ശരീരത്തിൽ പ്രാണസ്പന്ദനം അനുഭവപ്പെടുന്നതിനുള്ള മുഖ്യമായ ഒരു ഉപാധി ഹൃദയമാണ്. അനേക നാഡീ സുഷിര, അനേക നാഡീ സുഷിരങ്ങളോടുകൂടിയത് സർവ നാഡികളും ആ ഹൃദയത്തിൽ സമീപിക്കുന്നു. നാഡീ സുഷിരങ്ങളോടുകൂടിയത് അതിന് ഊർധ്വനാളോ അധോമുഖോ, ഊർധ്വനാളം അതിന് മുകളിലോട്ട് നാഡിയുണ്ട്, ഊർധ്വനാണ് അതിന്റെ മുഖ്യമായ നാഡി. അധോമുഖോ അതെന്താണ്? അധോമുഖമായിരിക്കുന്നു. എന്നുവെച്ചാൽ അത് താമര സാധാരണ ഉയർന്നാണ് ജലത്തിൽ മറ്റും വികസിച്ച് നിൽക്കുന്നത്. ആ താമരയെ താഴോട്ട് പിടിച്ചിരുന്നു എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ അധോമുഖം എന്ന് പറഞ്ഞു സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന താമരയെ പോലെയുള്ള മറിച്ച് തിരിച്ച് വിശ്വസ്യമാനെ പശു മൃഗത്തെ കശാപ്പ് ചെയ്യുമ്പോൾ പ്രസിദ്ധ വ്യക്തമായി ഉപലഭ്യതേ മൃഗങ്ങളെ മറ്റും കശാപ്പ് ചെയ്യുമ്പോൾ കാണുന്ന സാധനം അത് തന്നെ എന്ന് പറയുന്നു. മുറിഞ്ഞ് അന്ന് യാഗത്തിനും മറ്റും ആട്ടിനും മറ്റും മുറിക്കും, മുറിക്കുമ്പോൾ ഹൃദയം കാണും. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ചോദി ശങ്കരാചാര്യർക്ക് പണ്ട് കശാപ്പുണ്ടായിരുന്നു, യാഗത്തിനും പണ്ട് കശാപ്പുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇത് മുറിക്കുമ്പോൾ കാണാം ഹൃദയം. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത്. അത് വ്യക്തമായി ഉപലബ്ധത ഇങ്ങനെയെല്ലാം ഹൃദയത്തിൽ മറ്റെടുത്ത് ഹവിസായി അർപ്പിച്ചിരുന്നു മുൻപ് യാഗത്തിൽ. അങ്ങനെയുള്ള ഹൃദയം തസ്യ അന്തര്യ ഏഷ ആകാശ പ്രസിദ്ധ ദേവ കരകാകാശവത്, കരകാകാശത്തെ പോലെ കമണ്ഡലം അതിന്റെ ഉള്ളിലുള്ള ആകാശം, അതുപോലെ ഈ ഹൃദയത്തിന്റെ ഉള്ളിലൊരാകാശമുണ്ട്, കരകാകാശത്തെ പോലെ ആകാശം. ഇവിടെ സാധാരണ കരകാകാശം എന്ന് പറയുമ്പോൾ കമണ്ഡലൂലാകാശം, കമണ്ഡലൂലാകാശം. കമണ്ഡലൂൽ ജലമുണ്ടായിരുന്നാലും ജലം ഇല്ലാതിരുന്നാലും ഇവിടെ ആകാശമാണ്. ഇത് ആകാശം എന്ന് പറയുന്നതുകൊണ്ട് പറയുന്നു പ്രസിദ്ധമായ കരകാകാശത്തെ പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ വെറും ആകാശത്തെ അല്ല പറയുന്നു, മറ്റു ഭാഗങ്ങളിൽ അവിടെ ആകാശം എന്ന് പറയുന്നത് അന്തക്കരണമാണെന്ന് പറയും. ആകാശം അന്തക്കരണം തന്നെ, ഇവിടെ ആകാശത്തിന് അന്തക്കരണത്തെ വിട്ടു നിൽക്കാൻ വയ്യ. ആകാശം മനോമയമാണ്, കാരണം കേവലമായ ആകാശത്തിൽ ഈ പുരുഷനായി നിൽക്കാൻ കഴിയില്ല. ഇവിടെ പറയും അനുഷ്ഠ മാത്ര പുരുഷ, പുരുഷനൊന്നും ഭാവന ചെയ്യും ഏതെങ്കിലും തരത്തിൽ. ഭാവന ചെയ്യണമെങ്കിൽ കേവലം ആകാശം അവിടെ പുരുഷനായി സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവ് സർവവ്യാപകമാണ്, സർവത്രയെന്നും ആകാശത്തേക്കാൾ വ്യാപകമാണത്, ആകാശത്തെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇവിടെ വേണ്ട ഉപാസിക്കാൻ വേണ്ട എന്താണ്? മനോമയനായ പുരുഷനാണ്. അപ്പോൾ മനോമയനായ പുരുഷന്റെ സ്ഥാനം ആയിരിക്കുന്ന ആകാശം. അപ്പോൾ വെള്ളത്തോടുകൂടി ആകാശം എന്ന് പറയുന്നത് പോലെ എന്താണ്? അന്ധക്കരണ സഹിതമായ ആകാശം എന്നാണ് പറയുന്നത്. കേവലമായ ആകാശത്തിൽ അല്ല, മനോമയമായ ആകാശത്തിലാണ് ആ പുരുഷനെ ധ്യാനിക്കുന്നത്. തസ്മിൻ സ്വയം പുരുഷ, അവിടെയുള്ള ആ പുരുഷൻ, അത് പുരുഷനെ ധ്യാനിക്കാൻ വേണ്ടി പറയും. ഒരവലംബനമില്ലാതെ നിർഗുണത്തെയും നിരാകാരത്തെയും മനസ്സിൽ സങ്കല്പിക്കുകയില്ല. നിർഗുണമെന്നോ നിരാകാരം എന്നോ സങ്കല്പിക്കുമ്പോൾ ആ സങ്കല്പത്തിന് പ്രത്യേകിച്ച് വിഷയമില്ലാതായി പോകും. അവിടെയെല്ലാം നിഷേധാത്മകമാണ്, നിർഗുണം ഗുണശൂന്യം. അവിടെ ഭാവാത്മകമായി ഒന്നിനെ ഭാവന ചെയ്യാൻ കഴിയുന്നില്ല. ഒരു നിഷേധത്തെ ഭാവന ചെയ്യേണ്ടി വരും. നിരാകാരം സർവാകാരങ്ങളെയും നിഷേധിക്കും. ആ നിഷേധത്തെ ഭാവന ചെയ്യേണ്ടി വരും. അത് പ്രയാസമാണ്. ഒരു തര ശൂന്യതയെ ഭാവന ചെയ്യുന്നു. അതുകൊണ്ടിവിടെ എന്ത് ചെയ്യുന്നു? ഭാവാത്മകമായി നിർദ്ദേശിക്കുന്നു. മനോമയനായ പുരുഷൻ, ആനന്ദമയനായ പുരുഷൻ, അങ്ങനെ ഓരോ തരത്തിൽ നിർദ്ദേശിക്കുന്നു. അത് അങ്കുഷ്ടമാത്രനായ പുരുഷൻ എന്ന് പറയുന്നു. ഭാവനയ്ക്ക് ഒരു അവലംബം, ഒരാലംബനം. തസ്മിൻ സ്വയം പുരുഷ പുരിസേന പൂർണ വാ ഭൂരാതയോ ലോക ഏനേ പുരുഷോ പൂർണ ലോക ഏന പുരുഷ. ലോകങ്ങളെല്ലാം ഏതൊരുവിനാൽ പൂർണ്ണമായിരിക്കുന്നു, ലോകങ്ങളെല്ലാം ഏതൊന്നിനാൽ നിറഞ്ഞിരിക്കുന്നു. ഈ ലോകങ്ങളെല്ലാം ഏതൊന്നിന്റെ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നു, ഏതൊന്നിൽ നിന്നും ഈ ലോകത്തെ വേർപിരിക്കാൻ കഴിയില്ലയോ. പുരിസേന, ഈ ശരീരത്തിൽ സഹിക്കുന്നവൻ, പുരിയാകുന്ന ഈ ശരീരത്തിൽ സഹിക്കുന്നവൻ, അല്ലെങ്കിൽ ഹൃദയം തന്നെ പുരിയാണ്, ആ ഹൃദയത്തിൽ സഹിക്കുന്നവൻ, അതൊരു അവലംബമായി സ്ഥലഗ്രാമം പോലെ. പുരുഷോ പറയുന്നു മനോമയ, മനോമയൻ, മനോവിജ്ഞാനം. മനോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിജ്ഞാനം എന്നെടുക്കുന്നു. വിജ്ഞാനമയനായിരിക്കുന്ന പുരുഷൻ മനത്തെ ജ്ഞാനകർമ്മ തന്മയ തതുപലഭ്യത്വ മനത്തെ മനധാതുവിന്റെ അർത്ഥം ജ്ഞാനകർമ്മ ജ്ഞാനക്രിയ എന്ന് ജ്ഞാനക്രിയ ജ്ഞാനകർമ്മം എന്ന് വെച്ചാൽ ജ്ഞാനക്രിയ മനത്തെ എന്ന് വെച്ചാൽ മനധാതു മനധാതുവിന്റെ അർത്ഥം ജ്ഞാനക്രിയാണ് അറിയുക എന്ന് പറയുന്ന ഒരു ക്രിയയാണ് അറിയുക എന്ന് പറയുന്നത് എന്തുകൊണ്ടത് മനസ്സിന്റെ സ്പന്ദനമാണ് അതാണ് ജ്ഞാനക്രിയ എന്ന് പറയുന്നത് പുരുഷനെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു അത് മനസ്സിന്റെ സ്പന്ദനമാണ് മനസ്സ് പുരുഷാകാരമായി സ്പന്ദിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് പുരുഷാകാരമായി പരിണമിക്കുന്നു മനസ്സിന്റെ ക്രിയ എന്ന് പറയുന്നു മനസ്സിന്റെ സ്പന്ദനമാണ് തതുപലഭ്യത്വ അതിലൂടെയാണ് ഉപലഭ്യമാകുന്നത് പുരുഷനെ വിഷയമാക്കുന്നത് അങ്ങനെയാണ് പുരുഷനെ മനസ്സിന് വിഷയമാകത്തില്ല എന്നുള്ളത് മനസ്സിനതീതനാണ് മനസ്സിനതീതനായെങ്കിൽ അതിന്റെ പൂർണ്ണരൂപത്തിൽ നിർഗുണരൂപത്തിൽ അത് മനസ്സിനതീതനായിരിക്കും പക്ഷെ ധ്യാനിക്കണമെങ്കിൽ പുരുഷനെ മനസ്സുകൊണ്ട് വിഷയമാക്കിയാലേ കഴിയും അങ്കുഷ്ടമാകും എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് അങ്കുഷ്ടപരിണാമമൊന്നും ഉണ്ടെങ്കിലും മനസ്സ് തദാകാരമാകുന്നു അങ്കുഷ്ടമാത്രനായ ജ്ഞാനമയനായ ജ്ഞാനസ്വരൂപനായ ഒരു പുരുഷനെ മനസ്സ് തന്നെ ഭാവനയും മനസ്സിന്റെ ഭാവനയും അങ്ങനെ ഒരു പുരുഷൻ തുടങ്ങി വരും അതാണ് തതുപലഭ്യത്വ മനത്തെ അനേനേതിക മനം മനസ്സിന് പല വിപത്തിയാകാം എന്തുകൊണ്ടാണ് അറിയുന്നത് അവബോധനെ എന്തുകൊണ്ടാണ് അവബോധം ജ്ഞാനം ഉണ്ടാകുന്നത് അത് മനസ്സ് അതിനെയും മനസ്സെന്ന് പറയും മനസ്സ് സ്വയം ജ്ഞാനമയമാണ് മനസ്സുകൊണ്ട് അറിയുന്നു സർവത്തെ മനസ്സിനെയും അറിയുന്നുണ്ട്, മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് മനുക്ക് അനേന ഇതിവാ മനഃ അന്ധകരണം, ഇതെല്ലാം ഒന്ന് വിജ്ഞാനമെന്ന് പറയുന്നു, മനസ്സെന്ന് പറയുന്നു, അന്ധകരണമെന്ന് പറയുന്നു. ആ മനോമയനായ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? തദഭിമാനി, അതിലഭിമാനിക്കുന്നവൻ, തന്മയ, മനോമയനായിരിക്കുന്നവൻ, തന്നിന്ദ്രഹ, മനസ്സാകുന്ന അടയാളത്തോടുകൂടിയവൻ, ഇതാണ് പുരുഷൻ, ഹൃദയസ്ഥിതനായ പുരുഷൻ. ഇത് മനോ തദഭിമാനിയായിരിക്കുന്നു, അഭിമാനിക്കുന്നു, അഹംബോധത്തോടുകൂടിയിരിക്കുന്നു, അഹംബോധയോടെ നിൽക്കുന്നു, അന്ധകരണത്തിലാണ്, അതായത് മനസ്സിലാണ് അഹംബോധം. ഈ അഭിമാനത്തിന് ആധാരമായിരിക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് തന്നെ സ്വയം ജ്ഞാനരൂപത്തിലിരിക്കുന്നു. അഭിമാനം ജ്ഞാനത്തിൽ നിന്നു, അഹം എന്നിരിക്കുന്നു. അഭിമാനം ജ്ഞാനാഭിമാനമാണ്. ഈ അഭിമാനം എവിടെയാ വരുന്നത്? ജ്ഞാനത്തിലാണ് വരുന്നത്, ബോധത്തിലാണ് അഭിമാനം വരുന്നത്. തദ്ഭിമാനി, ആ അഭിമാനിയായവനാണ് ആ അഭിമാനത്തോടുകൂടിയ തന്നെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്. ആരാണ് ധ്യാനിക്കുന്നത്? അഹം എന്ന് അഭിമാനിക്കുന്നത്. മറ്റാരും കൂടെ ധ്യാനിക്കാനില്ല. ധ്യാതാവ് താൻ തന്നെ. എവിടെയാണ് തന്റെ ഈ അഭിമാനം നോക്കുന്നത്? തന്റെ തന്നെ മനസ്സിൽ. തന്റെ മനസ്സിൽ, തന്റെ മനസ്സുകൊണ്ട് ഞാനും അഭിമാനിക്കുന്നു. അഭിമാനിച്ചിട്ടെന്ത് വരുന്നു? ആ അത് ഹൃദയസ്ഥിതനാണ്. അഭിമാനമില്ലാതെ ഉപാസന സാധ്യം. അഭിമാനമുള്ളവനെ ഉപാസന സാധ്യമാണ്. ഞാൻ അങ്കുഷ്ടമാകുന്നതായി അല്ലെങ്കിൽ പുരുഷനായി ഇവിടെ ഹൃദയത്തെ സ്ഥിതി ചെയ്യുന്നു. അത് ഏത് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു? വിജ്ഞാനമായി നായി. അഭിമാനം എവിടെയാണ്? അത് സ്വയം ഒരു ജ്ഞാനമയനാണ് തന്നിഗ്രഹ. ഈ അഭിമാന രൂപത്തിലെ ജ്ഞാനം ഇത് തന്നെയാണ് ലിംഗമായിരിക്കുന്നത്, അടയാളമായിരിക്കുന്നത്, പ്രമാണമായിരിക്കുന്നത്. എന്താണ് അവിടെ പുരുഷൻ സ്ഥിതി ചെയ്യുന്നു? തന്റെ ഹൃദയത്തിലുള്ള പുരുഷന് പ്രമാണമായിരിക്കുന്നത് സ്വാനുഭവം തന്നെ. എന്തുകൊണ്ട് ഗുരുവൻ പറയുന്നു ഹൃദയസ്ഥിതനായ ഒരു പുരുഷൻ ഉണ്ട് എന്നുള്ളത്? അത് ജ്ഞാനം തന്നെയാണ് പ്രമാണം. താനതിനെ അറിയുന്നു, അഭിമാനിക്കുന്നു. ഭാവന എന്ന് പറയുന്നത് അഭിമാനമാണ്. തന്റെ അഭിമാനത്തെ ആ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നു. ഞാൻ അനുഷ്ഠമാത്രമായി ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തന്നെ തന്നെയാണ് ധ്യാനിക്കുന്നത്. അതുപോലെ തന്നിഗ്രഹ ഉപാസകൻ സ്വയം വിജ്ഞാനസ്വരൂപനായി വിജ്ഞാനമയനായി സ്വന്തം ആ വിജ്ഞാനത്തെ തന്നെ ആശ്രയിക്കുന്ന അഹന്റെ അതിന്റെ സഹായത്തോടുകൂടി ആ വിജ്ഞാനസ്വരൂപനായിരിക്കുന്ന തന്നെ ഹൃദയത്തിൽ ഭാവന ചെയ്യുന്നു. അതാണ് തദഭിമാനം തന്മയ തന്നിഗ്രഹനായി. അപ്പൊ വിജ്ഞാനം വിജ്ഞാനത്തെ ധ്യാനിക്കുന്നു, അഹന്ത അഹന്തയെ ധ്യാനിക്കുന്നു, മനസ്സും മനസ്സിനും ധ്യാനിക്കുന്നു. ഞാൻ ഈ പറയുന്നതിനെ താല്പര്യം അതായത് ഇതെല്ലാം ഭാവന. എങ്ങനെ ഭാവന ചെയ്യുന്നു? അമൃത അമരണധർമ്മ നാശരഹിതനാണ്. ഇതിന്റെ സ്വരൂപം നാശരഹിതമാണ്, അമൃതമാണ് സ്വരൂപം. പക്ഷെ തന്റെ അനുഭവത്തിലല്ല. തന്റെ അനുഭവത്തിൽ എന്താണ്? താൻ നശിക്കുന്നവനാണ്. തന്റെ അഭിമാനം ശരീരത്തിലാണ് അല്ലെങ്കിൽ ഹൃദയത്തിലാണ്. അതെല്ലാം നശിക്കുന്നതാണെങ്കിൽ അതിന്റെ നാശത്തോടുകൂടി തന്റെ അഭിമാനം നശി. ഏതെങ്കിലും ആലംബത്തെ ആശ്രയിച്ചാണ് ഈ അഭിമാനം നിലനിൽക്കുന്നത്. ആലംബമില്ലെങ്കിൽ അഭിമാനമില്ല, ശരീരമില്ലെങ്കിൽ ശരീരാഭിമാനം നശിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? തനിക്ക് അഭിമാനമുള്ളിടത്തോളം കാലം ആ അമൃതത്വമില്ല. അതുകൊണ്ട് ഉപാസന ഭാവന ചെയ്യുന്നു അമൃത അമരണധർമ്മ ഹിരൺമയ ജ്യോതിർമയ പ്രകാശസ്വരൂപനാണ്. സദാ ബോധ സ്ഫുരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഹൃദയാകാശസ്ഥിതനായ പുരുഷൻ സദാബോധരൂപത്തിൽ പ്രകാശിക്കുന്നു. അറിവിന്റെ രൂപത്തിൽ ജ്യോതിസായി, ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമയനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനമയനായി സദാ പ്രകാശിക്കുന്ന തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ബോധസ്ഫുരണത്തിന് ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുന്നു ഹൃദയം. മാംസവുമായ കൃപയും. അവിടെ പുരുഷന് ഉപാസന ആ പുരുഷനെ അവിടെ സ്ഥാപിക്കുന്നു. വാസ്തവത്തിൽ ചൈതന്യം, ഈ ചൈതന്യ ജ്യോതി സർവശരീരവ്യാപകമാണ്. ആപാദ മസ്തകം ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. വ്യാപിച്ചിരിക്കുന്നെങ്കിലും ഉപാസകൻ ഉപാസിക്കുന്ന ഹൃദയത്തിലാണ്. പ്രത്യേകിച്ചും വൈദികമായ ഉപാസനയാണ് ഇവിടെ പറയുന്നത്. താന്ത്രിക ഉപാസനകളൊന്നുമുണ്ട്, അവിടെ എല്ലാം പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. വൈദിക ഉപാസനയെ സംബന്ധിച്ച് ഇവിടെ മാത്രമല്ല, മറ്റു പല ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്, നമ്മൾ മുമ്പിത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നത് ഹൃദയത്തിലാണ്. അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയും? അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ സ്ഥാനം ശരീരത്തിൽ എവിടെയും ആകാം, എവിടെയും ധ്യാനിക്കാം, പക്ഷെ അതല്ല ഹൃദയത്തിൽ. തസ്യവൻ ലക്ഷണസ്യ ഹൃദയാകാശിയെ സാക്ഷാത്കൃതസ്യ വിദുഷ ആത്മഭൂതസ്യ കേവല ലക്ഷണസ്യ ഇങ്ങനെ തദ്ഭിമാനി തന്മയൻ തന്നിംഗനായിരിക്കുന്നു. ഈ രൂപത്തിലുള്ള പുരുഷൻ തന്റെ ഹൃദയത്തിൽ ഹൃദയാകാശേ സാക്ഷാത്കൃതസ്യ വിദുഷ ആത്മഭൂതസ്യ ഉപാസകന്റെ സ്വരൂപം തന്നെയായ വിദുഷ ഉപാസകൻ ഉപാസകന്റെ സ്വരൂപമായ അവൻ തന്റെ ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച തന്റെ ഹൃദയ ആകാശത്തിൽ സാക്ഷാത്കരിച്ച തന്റെ ഹൃദയാകാശത്തിൽ. ഇവിടെ അന്തഃകരണമാകുന്ന ഒരു ഉപാധി ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ടാണ് ഇവിടെ പുരുഷനെ സാക്ഷാത്കരിക്കുന്നത്. പുരുഷൻ സർവവ്യാപകമാണ്, സൂര്യപ്രകാശ സർവവ്യാപകമാണ്, പക്ഷേ ദർപ്പണത്തിൽ അത് പ്രതിബിംബിക്കുന്നു. ഇപ്പൊ പ്രതിബിംബസ്ഥാനം ദർപ്പണം മാത്രം, മറ്റൊന്നും പ്രതിബിംബസ്ഥാനമല്ല. അതുപോലെ ഈ ഹൃദയ സ്ഥിതമായ അന്ധകരണമാണ് പുരുഷന്റെ ഉപലബ്ധി സ്ഥാനം. അവിടെയുള്ള അന്ധകരണം, അന്ധകരണത്തിന് സ്ഥാനം കൽപ്പിക്കുന്നതാണ് ഹൃദയാകാശം. അത് ഭാവന ചെയ്യുന്നതിന് സൗകര്യമായതുകൊണ്ടും പ്രാണപ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരിക്കുന്നതുകൊണ്ടും അവിടെ സാക്ഷാത്കൃതസ്യ വിദുഷ ഉപാസകൻ സാക്ഷാത്കരിച്ച ആത്മബോധസ്യ അതവന്റെ സ്വരൂപം തന്നെ. പറയുമ്പോൾ അവന്റെ മനസ്സ് ഏകാഗ്രമായി മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ഹൃദയം എന്ന് പറയുന്ന സ്ഥാനത്ത്, ഹൃദയസ്ഥാനത്തിൽ അവലംബിക്കുന്ന അന്ധകരണത്തിൽ അവിടെ ആ പുരുഷൻ അങ്കുഷ്ഠമാത്രമായി പ്രകാശിക്കുന്നു, അവൻ അതിനെ സാക്ഷാത്കരിക്കുന്നു. ഇന്ദ്രസ്യ അതാണ് ഇവിടെ ഇന്ദ്രൻ. ഈ ദൃശ്യസ്വരൂപ പ്രതിഭത്തെയും മാർഗം അവധീയത്തെ ആ ഈ തരത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ച് പുരുഷനെ ഹിരണ്യഗർഭ ഉപാസന സാക്ഷാത്കരിക്കുന്നതിനുള്ള ആ സ്വരൂപ പ്രതിപത്തിക്കുള്ള മാർഗം അതിനെവിടെ പറയുന്നു. അതാണ് ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്. ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിലൂടെ ഹിരണ്യഗർഭത്തെ ഇന്ന് പ്രാപിക്കാം. ഹിരണ്യഗർഭ പ്രാപ്തിക്കുള്ള ഒരു ഉപായം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്. അതങ്ങനെ ഹിരണ്യഗർഭപ്രാപ്തി ഈ ഉപാസന സഹായിക്കുന്നു. പറയുന്നു, ഹൃദയാദൂർധം പ്രവൃത്ത സുഷുപ്നാമ നാഡി യോഗശാസ്ത്രേഷിച്ച പ്രസിദ്ധ. ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നു ഹൃദയാദൂർധം പ്രവൃത്ത സുഷുപ്നാമ നാഡി, സുഷുപ്ന എന്ന നാഡി. അത് ഈ മാംസമയമായ ഹൃദയത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ്. മുകളിലേക്ക് ശിരസിലേക്ക്. യോഗശാസ്ത്രേഷത്തെ പ്രസിദ്ധ, യോഗശാസ്ത്രത്തിനും പ്രസിദ്ധമാണ്. യോഗശാസ്ത്രത്തിനും ഇങ്ങനെ ഒരു നാഡിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, ഹൃദയത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്നതായി യോഗശാസ്ത്രങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. സാധാരണ സുഷുമ്ന നാഡി മൂലാധാരത്തിൽ നിന്നും മേലോട്ട് പോകുന്നു. അത് താന്ത്രികമായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനെ സ്വീകരിച്ചിരിക്കുന്നത്. കുണ്ടലിനി ഉപാസനയ്ക്കും മറ്റും. ഇവിടെ അതല്ല, വൈദിക ഉപാസനയാണ്, ഹിരണ്യഗർഭ ഉപാസനയാണ്. ഓരോ ഉപാസനകൾക്ക് ഓരോ തരത്തിലുള്ള മാർഗങ്ങളും സ്ഥാനങ്ങളും നിർദ്ദേശിക്കുന്നു. വൈദികമായ ഉപാസനയിൽ സർവത്ര ഹൃദയത്തിൽ നിന്ന് ഊർധ്വമായി പോകുന്ന സുഷുപ്തി നാഡിയെ കുറിച്ചാണ് പറയുന്നത്. അതിനോട് പറയുന്നത് യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത് സാച അന്തരേണ മധ്യേ പ്രസിദ്ധേ താലുകേ താലുകയോർഗത. അത് താലുക്കളുടെ ഉള്ളിലൂടെ മധ്യത്തിലൂടെ മുകളിലോട്ട് പോകുന്നു എന്നാണ്.